നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
നമസ്കാരം, അഡ്വക്കേറ്റ് ബിനോയ് കെ കടവൻ SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം
ബിനോയ്. പൗരത്വ ബില്ലിനെ കുറിച്ച്, പൗരത്വ നിയമത്തെക്കുറിച്ച് ഉള്ള ഒരു ശക്തമായിട്ടുള്ള വിവാദം ഇന്ത്യയിൽ നടക്കുകയാണ്. ഈ അവസരത്തിൽ മറ്റൊരു വിഷയവും കൂടി, പൗരത്വ നിയമത്തിൽ വന്നിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന മറ്റൊരു വിഷയം കൂടി പരിശോധിക്കുകയാണ്. പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ OCI കാർഡുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വ്യവസ്ഥകളാണ് പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
അതായത്, നമ്മൾ ഇപ്പോ പുതിയ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ആക്ട് ആക്കി രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിൽ അംഗീകരിച്ച് പ്രസിഡൻഷ്യൽ അസന്റ് ആയി. അപ്പൊ അതൊരു വാലിഡ് നിയമമായി കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളൊന്നും ഒരാൾ ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ, പ്രത്യേക കാലഘട്ടത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നിരുന്ന സംഭവങ്ങള് കൂടുതലായിട്ടും ഗവൺമെന്റ് ഭാഷയിൽ പറഞ്ഞാൽ ടെററിസത്തിനേക്കാളെ പ്രതിവിധിയാക്കാനായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി അപ്രോച്ച് ടുവേർഡ്സ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നുള്ളതാണ് ഈ ഒരു നിയമത്തിനെതിരെ പൊതുവെ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ക്രിട്ടിസം. എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ വിഷയത്തെ പറ്റി പറയുമ്പോൾ, ഗവൺമെന്റിന് കൂടുതലായിട്ട്, അതായത് ഒരു നമ്മുടെ ഓവർസീസ് സിറ്റിസൺഷിപ്പ്, അതിനെ പറ്റി പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ടിലെ സെക്ഷൻ 7 ആണ് പറയുന്നത്. അപ്പൊ അതൊരു അതൊരു ഭയങ്കരമായ അന്നത്തെ കാലഘട്ടത്തിൽ ഓവർസീസ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു വളരെ വ്യത്യസ്തമായൊരു അപ്രോച്ച് ആയിരുന്നു. കാര്യത്തില് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല എങ്കിൽ പോലും ഏകദേശം സിറ്റിസൺഷിപ്പിനോട് അനുബന്ധമായിട്ടുള്ള, ഐ മീൻ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓവർസീസ് സിറ്റിസൺഷിപ്പാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ വഴി കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഇന്ത്യൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലായിരിക്കോ, നമ്മുടെ ആൻസസ്റ്റർ ആരെങ്കിലും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഈ പ്രിവിലേജ് കിട്ടുക. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നിയമപരമായിട്ട് നമുക്കിപ്പോ ആ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിനായിട്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു ഫ്രോഡോ ഏതെങ്കിലും ഡോക്യുമെന്റ് നമ്മൾ ഫോർജറി ചെയ്യുകയോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോ നമ്മൾ ഓവർസീസ് സിറ്റിസൺ ആയിരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന, അതിൽ അവർ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിളിനെതിരായി പ്രവർത്തിക്കുകയോ, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളുമായിട്ടോ, അല്ലെങ്കിൽ ആ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്ന അവസ്ഥയിലോ ഈ ഓവർസീസ് സിറ്റിസൺ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഗ്രാന്റ് ചെയ്ത് 5 വർഷത്തിനുള്ളിൽ തന്നെ, നമ്മളിപ്പോ ഒരു ഇംപ്രസൻമെന്റ് 2 വർഷം ഇംപ്രസൻമെന്റ് വരുന്ന ഒരു ഒഫൻസ് വരികയും നമ്മൾ ഇംപ്രസൻമെന്റിനെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യാം. അതോടൊപ്പം തന്നെ പിന്നെയുള്ള ഒരു ഗ്രൗണ്ട് വളരെ വൈഡാണ്. അതായത് സോവറിറ്റി, നമ്മുടെ ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുമ്പോഴേക്കും അത് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ പുതിയ ഈ 7 ഒരു DA എന്ന് പറഞ്ഞ ക്ലൗസ് ഇപ്പോ ഈ പുതിയ അമെൻമെന്റ് ബില്ല് അനുസരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ച് പറയുന്നതനുസരിച്ച് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഏതൊരു രീതിയിലും ഈ വയലേഷൻ, അതായത് സിറ്റിസൺഷിപ്പ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന വയലേഷൻ വന്നു കഴിഞ്ഞാൽ, അത് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടെ ഊന്നി പറയുകയാണ് ചെയ്തത്. ഏതെങ്കിലും രീതിയിൽ ഒരു വയലേഷൻ വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് സിറ്റിസൺഷിപ്പ് ഓവർസീസ് സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ ഒരു വയലേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ടാണ്. അത് കൂടാതെ നമ്മുടെ നിലനിൽക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമങ്ങളോ നോട്ടിഫൈ ചെയ്ത് വരുന്ന നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലും ഗവൺമെന്റിന് വേണമെങ്കിൽ ഈ ഓവർ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ഗ്രൗണ്ടാണത്. അപ്പോ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, കൂടുതലും ഗവൺമെന്റിന് ഒരു ഡിസ്ക്രിമിനേറ്ററി അപ്രോച്ച് എടുക്കാൻ പറ്റും. അതായത് ഏതൊരു രീതിയിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസ്, അതായത് ഫോർ എക്സാമ്പിൾ ഓവർ സിറ്റിസൺഷിപ്പിന്റെ ബെനിഫിറ്റ് എടുക്കുകയും പക്ഷേ ഇന്ത്യയുടെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ സാമ്പത്തിക താല്പര്യങ്ങൾക്കോ മറ്റ് സുരക്ഷാ താല്പര്യങ്ങൾക്കോ എതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ വരുവാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനും മറ്റു നടപടികളായിട്ട് മുമ്പോട്ട് പോകുന്നതിനുള്ള ഒരു പ്രത്യേക റൈറ്റ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ചെറിയ, ഈ ഗവൺമെന്റ് ഈ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിനെപ്പറ്റി അവിടെ ഒരു 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 അൺആംബിഗ്വിറ്റി ഉണ്ട്.
അതില് നിലവിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഏത് നിയമവും, അതായത് ഇന്ത്യയിൽ നിലവിലുള്ള ഏത് നിയമവും ലംഘിച്ചാൽ OCI കാർഡുകൾ റദ്ദാകാം എന്നാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതോ ഈ നിയമങ്ങൾ ഏതൊക്കെയാണ് ബാധകമാകുക എന്ന കാര്യത്തിൽ പുതിയൊരു ഗസറ്റ് നോട്ടിഫിക്കേഷനോ മറ്റോ പുറത്തിറക്കുമോ, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്?
നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാലും അത് ക്യാൻസൽ ചെയ്യാനൊരു ഗ്രൗണ്ട് ആണ്. ആ രീതിയിലാണ് ഇനി ഇന്റർപ്രിട്ടേഷൻ സ്കോപ്പിൽ അത് കുറച്ച് വൈഡായിട്ട് കൊടുത്തിരിക്കുക. കാര്യം. അല്ലെങ്കിൽ അവരത് ഇന്ന നിയമങ്ങളിൽ നിന്ന് മാത്രം സ്പെസിഫൈഡ് ആയിട്ട് സിറ്റിസൺഷിപ്പ് ആക്ടിന് മാത്രം പറഞ്ഞാൽ മതിയായി. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഇത് ഈവൻ എക്സിസ്റ്റിംഗ് ഓർ ഇറ്റ് ക്യാൻ ബി ലേറ്റർ നോട്ടിഫൈഡ് ഇൻ ദി ഗസറ്റ് വന്നു കഴിഞ്ഞാലും അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള രീതിയിലാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ വളരെ വൈഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഏറ്റവും മേജർ ചേഞ്ച് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു വൈഡ് പവേഴ്സ് ഓവർസിറ്റൻഷിപ്പ് ഇന്ത്യയുടെ ബെനഫിറ്റ് എടുക്കുകയും പക്ഷെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ഏതെങ്കിലും രീതിയിൽ വയലേഷൻ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു റൈറ്റ് തീർച്ചയായിട്ടും ഇവരുടെ കയ്യിൽ സെൻട്രൽ ഗവൺമെന്റിന് വെച്ചതാണ്.
ഓക്കെ, നിലവിൽ ഒ സി ഐ കാർഡ് റദ്ദാക്കുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് റദ്ദാക്കാൻ സാധ്യതയുള്ളതെന്ന് ഉള്ള കാര്യം ബിനോയ് ചൂണ്ടിക്കാട്ടി. ഇത് എത്രമാത്രം ഇപ്പോൾ ഇതൊരു കൂടുതലൊരു ഊന്നി പറയുന്ന ഒരു ക്ലോസ് കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? ഒരു പ്രവാസി എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് കണക്കിലെടുക്കേണ്ടത്, ആ ഒരു മാറ്റത്തെ?
അതായത് എന്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ നമ്മുടെ അവരുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ഒരു അതായത് ഇനി ഒരു പണ്ട് നമ്മൾ ഓവർ സിറ്റിസൺഷിപ്പ് കാർഡ് കൊടുക്കുന്ന NRIs എല്ലാം വളരെ വാം വെൽക്കം ചെയ്തുകൊണ്ട് അവരുടെ ഫണ്ടുകൾ കളക്ട് ചെയ്യാനും അതുവഴി ഡെവലപ്മെന്റ് എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു അപ്രോച്ചാണ് ഇങ്ങനെ ഓവർ സിറ്റിസൺഷിപ്പ് കാർഡ് കൊണ്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാല് അത് മാത്രമല്ല ആ രീതിയിൽ വരുന്ന ഫണ്ടുകൾ മോണിറ്റർ ചെയ്യാനും ആ രീതിയിൽ വരുന്ന ഫണ്ടുകൾ രാജ്യസുരക്ഷാ രീതിയിൽ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനെതിരെ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടിന്റെ വയലേഷൻ ഉണ്ടോ, അത് ഏതെങ്കിലും തരത്തിലുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുന്നുണ്ടോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഒഫൻസുകൾ വരുവാണെങ്കിൽ ഓവർ സിറ്റിസൺഷിപ്പ് ക്യാൻസൽ ചെയ്യും, അതുവഴി അങ്ങനത്തെ ആ ഒഫൻസുകളിലെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയുടെ സാമ്പത്തികമായ കാര്യങ്ങളിലും യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകാതിരിക്കുകയും പ്രോപ്പർട്ടി പർച്ചേസിലോ അങ്ങനത്തെ ഒന്നും റൈറ്റ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതുവഴി ഈ രാജ്യസുരക്ഷ കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റില്ല. കാര്യം ചില നമ്മള് നമ്മൾ ഓവർസിറ്റിസൺഷിപ്പ് ആയിരിക്കുകയും അതേസമയം നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഓവർസിറ്റിസൺഷിപ്പ് ആയിരിക്കുകയും ചെയ്യും നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ആ ബെനിഫിറ്റ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇതിനകത്ത് ഒരു ആർബിട്രറി ആയിട്ട് ഒരു എക്സസൈസ് വന്നാൽ മാത്രമേ അതിനകത്ത് നമുക്കൊരു ഒരു ഒരു നമ്മളൊരു ഭീതിജനകമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഓവർ സിറ്റിസൺഷിപ്പിനെ ആൾക്കാരെ സംബന്ധിച്ചോളാം ഗവൺമെന്റിന്റെ രീതിയിൽ ആ ഒരു രീതിയിലേക്ക് വന്നാൽ മാത്രമേ ചെറിയ മൈനർ തിങ്സിനൊക്കെ വളരെ കാര്യമായിട്ടുള്ള അവർ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ ഒരു ഭീതിജനകമായിട്ട്, പക്ഷെ ആ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. മെയിനായിട്ട് ഈ രാജ്യസുരക്ഷാ ഇടയും രാജ്യ സാമ്പത്തിക സുരക്ഷാ രീതിയിലേക്കുള്ള രീതിയിലുള്ള പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം അങ്ങനത്തെ ഏതൊക്കെ ഇവിടെ വേറൊരു രീതിയിലേക്ക് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നുണ്ടോ, ആ ഒരു രീതിയിലേക്കാണ് ഇതിന്റെ ഒരു മോൾഡിംഗ് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു റീസൺ ഫോർ ദി മേക്കിംഗ് ആൻ അമെൻമെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, ഇനി മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത് ഇന്ത്യയിൽ നിലവിലുള്ള നിയമം എന്നാണ് പറയുന്നത്, പക്ഷെ ഒരു OCI കാർഡ് ഉടമ വിദേശത്ത് വെച്ച് ചെയ്ത ഒരു കുറ്റത്തിന്റെ പേരിൽ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ കഴിയുമോ?
അങ്ങനെ പറ്റത്തില്ല. ഇന്ത്യയിൽ നിലവിലുള്ള അതായത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റോ നമ്മുടെ ഇന്ത്യൻ നിയമ സംവിധാനത്തിൽ അപ്രൂവ് ചെയ്ത നിയമത്തിന്റെ വയലേഷന് മാത്രമേ അതിനകത്ത് സാധിക്കുകയുള്ളൂ, അല്ലാത്തൊരു കാറ്റഗറിയിൽ വരുന്നതിന് ഒരിക്കലും സാധിക്കില്ല.
പക്ഷെ വിദേശത്ത് വെച്ച് നടത്തുന്ന ഒരു തെറ്റാണ് അല്ലെങ്കിൽ കുറ്റമാണെങ്കിൽ
അത് ഇന്ത്യൻ നിയമത്തിന്റെ പരിധിയിൽ വരുന്നില്ലല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ വിദേശത്ത് വെച്ച് നടക്കുന്ന ഒരു ക്രൈം ഒരു 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 ക്രൈം ആണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ക്രൈം ആക്ടിവിറ്റി അത് നിങ്ങൾ അവിടെ പണിഷ്യബിൾ ആണ്.
അല്ല, പക്ഷേ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും രീതിയിൽ ബന്ധമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇന്ത്യയിലേക്ക് പുറത്തു വെച്ചാണ് നടക്കുന്നതെങ്കിൽ
അല്ല, അതാണ് അപ്പൊ അതിനകത്താണ് ഈ നമ്മുടെ ഈ ക്ലോസസിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോ സെക്യൂരിറ്റി സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നത് അതൊരു ജനറൽ വേർഡാ. അപ്പോ ഏതെങ്കിലും രീതിയിൽ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളാണ്, പക്ഷെ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയുടെ ഒരു 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 നമ്മളൊരു അവിടെ ഒരു ഒരു രീതിയിൽ ഒരു ഒരു കുറച്ച് കളക്റ്റീവ് അല്ലെങ്കിൽ ക്രിമിനൽ കോൺസ്പിറസിയോ ആകുന്ന രീതിയിൽ അവിടെ നിന്ന് ഒരു ഹൈലൈറ്റ് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ സോവറിറ്റി ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്നതാണ്, നമ്മുടെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതാണ് വിത്ത് അതർ സ്റ്റേറ്റ്. അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതും നമ്മുടെ അതും ഓവർസീസ് സിറ്റിസൺഷിപ്പിന്റെ ഒക്കെ കാർഡ് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ഗ്രൗണ്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ചെറിയ ഒഫൻസുകളോ അങ്ങനത്തെ വല്ല ഒഫൻസുകളോ ചെയ്തു ആ ഒരു ഗ്രൗണ്ട് മാത്രം വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ അതൊരിക്കലും അവർക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല.
ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇത് റദ്ദാക്കുന്നതിന് മുൻപ് OCI കാർഡ് ഉടമയുടെ ഭാഗം കൂടി കേൾക്കണം എന്ന് പറയുന്നുണ്ട്. അത് വിദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കുമോ?
റൈറ്റ് ഓഫ് ബീങ് ഹേർഡ്, അത് ഐ മീൻ അത് നമ്മളിപ്പോ ലോയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ ഏറ്റവും ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ ആണ്. അപ്പോ അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോ ഓസീസ് പേഴ്സൺ ആണെങ്കിലും ഇപ്പോ കോടതി വന്ന് അപ്പീൽ ചെയ്യണമെന്നൊന്നും അവർ ഇൻസിസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ റൈറ്റ് ഓഫ് ബീങ് ഹേർഡ് ഇപ്പൊ ഇന്നത്തെ സാങ്കേതികതയുടെ സ്ഥാനത്തിൽ വെച്ചിട്ട് ഒരു വീഡിയോ കോൺഫറൻസിങ്ങോ ആ ഒരു ലെവലിലേക്കൊക്കെ അവർ ഇൻസിസ്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു ലെവലിലേക്ക് വരാം. കാര്യം കോടതികൾ പോലും ഇപ്പോ തെളിവ് വിസ്താരങ്ങൾ വരെ വീഡിയോ കോൺഫറൻസിംഗ് ലെവലിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് മൊബൈൽ അസിസ്റ്റൻസ് വീഡിയോ കാർഡിന്റെ ഒരു അവസ്ഥയിൽ വെച്ചിട്ട് അവിടുന്ന് തന്നെ വന്ന് ഹിയറിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് മാൻഡേറ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായേക്കാം, പക്ഷെ അത് മാറി വരും. അത് കാര്യം ചില അവിടുന്ന് ഒരു വീഡിയോ കോൺഫറൻസിങ്ങോ അല്ലെങ്കിൽ എന്താണേലും ഒരു ഒരു മെയിൽ കമ്മ്യൂണിക്കേഷനോ നമുക്ക് പറയാനുള്ളത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടായിരിക്കും അവർ ഫൈനാലിറ്റിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് മാത്രം അവിടെ വന്ന് പങ്കെടുത്ത് അവർ വലിയൊരു ട്രയൽ പോലെ ആയിരിക്കാം എന്നുള്ളത് അങ്ങനെ ഒരു
വളരെയധികം നന്ദി ബിനോയ് കെ കടവൻ, എസ് ബി എസ് മലയാളത്തോട് ഈ വിഷയത്തെ കുറിച്ച് വിശദീകരിച്ചതിന്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.